السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു ഗ്രന്ഥം, അല്ലെങ്കിൽ ചെറിയ ഒരു കിതാബ് ആസ്പദമാക്കിയിട്ടാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചുകൊണ്ടുവരുന്നത്. അർബഊന നവവിയയിലെ എട്ടോളം ഹദീസുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മേഖലകൾ അൽഹംദുലില്ലാ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞു തന്ന എല്ലാ ഹദീസുകൾ നന്നായിട്ട് മനസ്സിലാക്കുവാനും പഠിക്കുവാനും, എല്ലാത്തിലും ഉപരി ആ ഹദീസുകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ജീവിതം നയിക്കുവാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ വീഴ്ചകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ല അടിയാളുകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ആവർത്തനത്തിനുള്ള കാരണം എന്താണ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. കാരണം ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉപകരിക്കുന്നതാണ്. എന്താണ് കാര്യം? നമ്മളെപ്പോഴും പറയാറുണ്ട്, കേവലം ഒരു കിതാബ് തീർക്കുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം, മറിച്ച് ഹദീസുകൾ ഓരോന്ന് പഠിക്കുമ്പോൾ അത് ജീവിതത്തിൽ അമൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, പല ആൾക്കാരും ചെയ്യാറുള്ളത് പോലെ ക്ലാസുകൾ ധാരാളം കേൾക്കും, ഒരു ഭാഗത്ത് ക്ലാസ് ഇങ്ങനെ കേൾക്കും, മറുഭാഗത്ത് അവന്റെ ജീവിതത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല എന്നൊരു മോശപ്പെട്ട വിഭാഗത്തിൽ ഒരിക്കലും ഞാനും നിങ്ങളും ഉൾപ്പെടാൻ വേണ്ടി പാടില്ല. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ കാര്യമല്ല. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ദർസിന്റെ വിഷയത്തിലേക്ക് നമ്മൾക്ക് കടക്കാം. പലപ്പോഴും നമ്മൾക്ക് ആയത്തുകളും ഹദീസുകളും കേട്ടിട്ട് ജീവിതത്തിന് മാറ്റമുണ്ടാവുന്നില്ല എങ്കിൽ, ആയത്തുകളും ഹദീസുകളും കേട്ടിട്ട് നമ്മുടെ ജീവിതം ഖുർആനിനും സുന്നത്തിനും യോജിച്ച രീതിയിൽ ആവുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് വിചാരണ ചെയ്യണം. നമ്മുടെ മനസ്സിനെ നമ്മൾ ആദ്യമായിട്ടൊന്ന് ചോദിക്കുക, നമ്മുടെ നഫ്സിനോട്, എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ഇത്രയും അധികം ഹദീസുകൾ പഠിച്ചിട്ടും ആയത്തുകൾ കേട്ടിട്ടും എന്റെ ജീവിതത്തിന് എന്തുകൊണ്ടാണ് മാറ്റില്ലാത്തത്? ഒരു പക്ഷേ സൂറത്തുൽ മുത്തഫിഫീനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, ചില ആൾക്കാരുടെ മനസ്സിന് അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണത്താൽ അള്ളാഹു സീല് വെച്ചിരിക്കുകയാണ്. മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ആയത്തിന്റെ വിശദീകരണം കാണാം. എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ തെറ്റുകൾ ചെയ്യും, ജീവിതത്തിൽ തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു അവന്റെ ഹൃദയത്തിന് ഒരു കറുത്ത പുള്ളി വെക്കും. വീണ്ടും തെറ്റ് ചെയ്യും, വീണ്ടും കറുത്ത പുള്ളി വെക്കും. അവൻ തൗബ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. നേരെ മറിച്ച്, തൗബ ചെയ്യാതെ ഇങ്ങനെ തെറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അള്ളാഹു അവന്റെ മനസ്സിൽ കറുത്ത പുള്ളികൾ വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവസാനം അവന്റെ ഹൃദയം കറുത്ത പുള്ളികളായിത്തീരും, മൊത്തത്തിൽ കറുത്ത പുള്ളിയായിരിക്കും. അവന്റെ ഹൃദയം കടുകടുപ്പായി തീരും, കറുത്ത നിലയിലായിത്തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാദാ ഹുറാൻ, അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത്തരത്തിലുള്ള ഹൃദയത്തിൽ സീല് വെക്കുമെന്ന് പറഞ്ഞത്. മുഫസ്സിരീങ്ങൾ ഈ ഹദീസിനെ, അല്ലെങ്കിൽ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, അത്തരത്തിലുള്ള ഹദീസുകളിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹൃദയങ്ങളിൽ എത്ര ആയത്തുകൾ പറഞ്ഞാലും എത്ര ഹദീസുകൾ കേട്ടാലും അവരുടെ മനസ്സിന് മാറ്റമുണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമ്മൾ പറയുന്ന ഹദീസുകൾ, നമ്മൾ പറയുന്ന ഓരോരോ ആയത്തുകൾ പറയുന്നവന്റെ വലിപ്പം നോക്കിയിട്ടല്ല, നമ്മൾ കേൾക്കുന്ന ഹദീസിന്റെയും ആയത്തിന്റെയും മഹത്വം നോക്കിയിട്ട് എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുന്നില്ല എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഉണർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൗബ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ജീവിതത്തിൽ തൗബ ചെയ്തുകൊണ്ട് പ്രവാചകന്റെ വചനങ്ങൾ കേട്ടിട്ട് നമ്മൾക്ക് നന്നാവാൻ സാധിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ നന്നാവാൻ സാധിക്കുക? അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ട് നന്നാവാൻ സാധിക്കാത്ത ജനവിഭാഗത്തിന്, അല്ലെങ്കിൽ പ്രവാചകന്റെ ഉപദേശം കേട്ടിട്ട് നന്നാവാൻ സാധിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് പിന്നെ എങ്ങനെയാ നന്നാവാൻ സാധിക്കുക? അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ ആഫിയത്തിന്റെ കാലഘട്ടത്തിൽ, പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്തുകൊണ്ട് മടങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിരോധനങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ച് നല്ലൊരു മുസ്ലിമിന്റെ, മുഅ്മിനിന്റെ, മുത്തഖിയുടെ, മുഹ്സിനിന്റെ ജീവിതം നയിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയം ഒമ്പതാമത്തെ ഹദീസാണ്, അർബഊന നവവിയയിലെ ഒമ്പതാമത്തെ ഹദീസാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുക. മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. ആദ്യമായിട്ട് നമുക്ക് ഹദീസ് വായിക്കാം. عن أبي هريرة عبد الرحمن بن سخر الدوسي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما نهيتكم عنه فاجتنبوه وما أمرتكم به فأتوا منه ما استطعتم فإنما أهلك الذين من قبلكم كثرة مسائلهم واختلافهم على أنبيائهم رواه البخاري ومسلم رحمهم الله. إذا أنا الأربعون النووي إلى أمبدامة حديث. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു പക്ഷേ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും സർവ്വസാധാരണമായ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഓരോരോ സദസ്സുകളിലാവട്ടെ, നസീഹത്തിന്റെ മജ്ലിസുകളിലാവട്ടെ, എവിടെയായാലും ഒരു മുസ്ലിമും ഒരു പക്ഷേ ഈ പേര് കേൾക്കാതിരുന്നിട്ടുണ്ടാവില്ല. അത്രയും അധികം ഹദീസിന്റെ മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഹദീസിൽ നമ്മൾക്ക് വരുന്ന സ്വഹാബി പുതിയൊരു സ്വഹാബി ആണെങ്കിൽ നമ്മൾ അവരുടെ ചരിത്രം ചെറിയ രീതിയിൽ പറയാറുണ്ട്. വാസ്തവത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ചെറിയ രീതിയിൽ പറയാൻ വേണ്ടി നോക്കിയിട്ട് എന്നെ കൊണ്ട് അതിനെ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഹദീസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വളരെ വിശാലമായതാണ്. എത്രത്തോളം ചുരുക്കിയാലും ഒരു പക്ഷെ നമുക്ക് അതിനൊരു ദർസ് ആവശ്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ഞാൻ ആ ചരിത്രം പറയുന്നില്ല, അത് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റിവെക്കുകയാണ്. അതിന് കാരണം എന്താണ്? ദർസ് കേൾക്കുന്ന ആൾക്കാരുടെ താല്പര്യം പോലെ ഇൻഷാഅള്ളാ ആരെങ്കിലും എന്നോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കുറച്ച് വിശദീകരിച്ച് തന്നെ ഒരു ക്ലാസ്സിലായിക്കൊണ്ട് തന്നെ പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ അങ്ങനെ പറയാം. അതല്ല ആരും ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഇൻഷാഅള്ളാ പൊതുവെ നമ്മൾ എല്ലാ സഹാബത്തിന്റെയും ചരിത്രം ചുരുക്കാറുള്ളത് പോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും ചുരുക്കത്തിൽ ഒന്ന് പറയാം. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പേര് മനസ്സിലാക്കി വെക്കുക, അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൌസി എന്നാണ് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൌസി റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. മുമ്പ് നമ്മളൊരു ഹദീസിൽ പറഞ്ഞിരുന്നു, ഒരു സഹാബി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതും സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ സഹാബി നേരിട്ട് പ്രവാചകനിൽ നിന്ന് കേട്ടതാവാം, അല്ലെങ്കിൽ മറ്റിതര സ്വഹാബികളിൽ നിന്ന് കേട്ട് ഈ സ്വഹാബി ഉദ്ധരിക്കുന്നതാവാം. കാരണം എന്താ? ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു എന്നേ അർത്ഥമുള്ളൂ, എന്നോട് പറഞ്ഞു എന്ന് അതിൽ അർത്ഥമില്ല. നേരെ മറിച്ച് സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് മുഹദ്ദിസീങ്ങൾ അല്ലെങ്കിൽ ഉസൂലിന്റെ ഉലമാക്കൾ, മുസ്തലഹുൽ ഹദീസിന്റെ ഉലമാക്കൾ പറയുന്നത് അവിടെ വാസിത ഇല്ല, പ്രവാചകന്റെയും സഹാബിയുടെയും ഇടയിൽ, പറയുന്ന സഹാബിയുടെ ഇടയിൽ വേറെ ഒരാളില്ല, നേരിട്ട് കേട്ടത് കൊണ്ടാണ് സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ എന്ന് പറയുന്നത്. എന്താണ് ഹദീസ് പ്രിയപ്പെട്ടവരെ? ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാ മേഖലയിലും നമ്മൾ ഈ ഹദീസ് മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ എ ടു സെഡ് എല്ലാ കാര്യങ്ങളിലും, ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ അന്ന് രാത്രി ഉറങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ബോധം വെച്ചത് മുതൽ, പ്രായപൂർത്തിയെത്തിയത് മുതൽ മരണം വരെ അവന്റെ ജീവിതത്തിൽ അവന് ആവശ്യമുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഹദീസിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ ഒരൊറ്റ ആലിമിന്റെ വാക്ക് ഉദ്ധരിക്കാർ. قال العلامه النووي عليه رحمه الله هذا الحديث من قواعد الاسلام المهمه صحيح مسلم عند شرحه ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹാദൽ ഹദീസ് മിൻ ഖവാഇദിൽ ഇസ്ലാമിൽ മുഹിമ്മ, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് ഈ ഹദീസ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്താണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അന്ന് കേട്ടിരിക്കുന്ന ആ സ്വഹാബത്തിനോടാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന എന്നോടും നിങ്ങളോടും അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന കാര്യം എന്താണ്? കേവലം ഹദീസ് എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തിന് മാത്രമുള്ളതല്ലോ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് മാത്രമുള്ളതല്ലോ, എന്നോടും നിങ്ങളോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കൽപ്പന എന്താണ്? അദ്ദേഹത്തിന്റെ വാക്ക് എന്താണ്? സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പ്രവാചകൻ പറയുന്നു, മാ നഹൈതുകും അൻഹു ഫജ്തനിബു, ജനങ്ങളെ, മാ നഹൈതുകും അൻഹു ഫജ്തനിബു. ചില റിവായത്തുകളിൽ കാണാം, മാ നഹൈതുകും അൻഹു ഫന്തഹു, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിലക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫജ്തനിബു, നിങ്ങളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ ഷർഹിൽ പറയുന്നു, ഫഹു അലാ ഇത്ലാഖിഹി, അത് പൂർണ്ണമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഒഴിവാക്കണമെന്നൊന്നുമല്ല അർത്ഥം. മറിച്ച് ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ വർജിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു കാര്യം നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കണം. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, ഉസൂലിന്റെ ഉലമാക്കൾ പറയുന്നു, വിലക്കപ്പെട്ട കാര്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അസ്ലു ഹറാമാണ്. ഒരു കാര്യം പ്രവാചകൻ നമ്മോട് പറയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, പിന്നെ ഒരു വ്യക്തി അത് ചെയ്യുകയാണെങ്കിൽ അവൻ ഹറാമ് പ്രവർത്തിച്ചവനാണ്. കാരണം പ്രവാചകന്റെ കൽപ്പനകളെ എതിർക്കുക എന്നുള്ളത് ഹറാമാണ്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഹറാം അല്ലാതിരിക്കുന്ന സാഹചര്യപ്പോഴാണ് ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു നിങ്ങളത് ചെയ്യാൻ പാടില്ല. അതിനുശേഷം അത് ഹറാമല്ല എന്ന് നമ്മൾ എപ്പോഴാ പറയാ? ഒന്നിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യം, ഒരു ഹദീസിൽ വിലക്കിയ കാര്യം ചെയ്തതായിട്ട് മറ്റു ചില ഹദീസുകളിൽ വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഒരു കാര്യം വിലക്കിയെന്ന് കരുതുക, ബാക്കിയുള്ള ഹദീസിന്റെ വേറെ ചില റിവായത്തുകളിൽ അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിക്കൊണ്ട് ചെയ്തതായിട്ട് ചില റിവായത്തുകളിൽ വരിക. എന്നാൽ ഉലമാക്കൾ പറയും ആ പ്രവാചകന്റെ കൽപ്പന, അവിടെ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യം അവിടെ ഹറാമല്ല, മറിച്ച് അദബിന്റെ മേഖലയിലാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞതാണ് എന്ന് ഉലമാക്കൾ പറയും. അപ്പം പ്രവാചകന്റെ ഒരു വാക്ക്, പ്രവാചകന്റെ ഒരു നിരോധനയുടെ അടിസ്ഥാനം ഹറാമാണ് ചില സാഹചര്യങ്ങളിൽ ഒഴികെ. ഒന്നാമത്തേത്, വേറെ ചില ഹദീസുകളിൽ അത് ഹറാമല്ല എന്ന് തെളിവ് വരിക. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരോധനകൾ അദബിന്റെ വിഷയത്തിലാവുക, അദബുമായി ബന്ധപ്പെട്ട വിഷയത്തിലാവുക. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സുനനു അബി ദാവൂദിൽ ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നുകൊണ്ട് നിങ്ങൾ ചെരുപ്പ് ധരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ സുഹാബി പറയുന്നു, പ്രവാചകൻ നിന്നുകൊണ്ട് ചെരുപ്പ് ധരിക്കുന്നതിനെ വിലക്കിയിരുന്നു. ഇതിനെ വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ എന്താ പറയുന്നത്? അത് അമ്ര ഒരു അദബിന്റെ മേഖലയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു നിരോധന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് ഒരു അദബിന്റെ മേഖലയിലാണ്. അതല്ലാതെ നിർബന്ധമായിട്ട് നിങ്ങൾ ഇരുന്നു കൊണ്ട് മാത്രമേ ചെരുപ്പ് ധരിക്കാവൂ എന്നല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഹറാമാണ്. ഹറാമല്ല എന്നതിന് ഒന്നിക്കൽ വേറെ ചില ഹദീസുകളിൽ അതിന്റെ തെളിവ് വരണം, അല്ലെങ്കിൽ അത് അദബുമായി ബന്ധപ്പെട്ടായിരിക്കണം, ആദാബുകളുമായി ബന്ധപ്പെട്ടായിരിക്കണം. അതല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ, അധിക സാഹചര്യങ്ങളിലും ഹറാമാണ്, ചില സാഹചര്യങ്ങളിൽ ഒഴികെ. അപ്പൊ നമ്മൾ അടിസ്ഥാനം മനസ്സിലാക്കി വെക്കുക, പ്രവാചകന്റെ നിരോധനയുടെ അടിസ്ഥാനം അത് ഹറാമാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് എന്താ പറഞ്ഞത്? മാ നഹൈതുകും അൻഹു ഫജ്തനിബു, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുക. ഇവിടെ നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യമാണ്, ചില ആൾക്കാരോട് നമ്മൾ ചില തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഇപ്പൊ ചില യുവാക്കളോടൊക്കെ സിഗരറ്റ് വലിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വല്ല ഹറാമായ പ്രവർത്തനം ഒഴിവാക്കാൻ പറഞ്ഞാൽ, ചില ആൾക്കാർ പറയും മെല്ലെ മെല്ലെ ഒഴിവാക്കാം, പതുക്കെ പതുക്കെ ഒഴിവാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് അനുവദിച്ചു തന്നിട്ടില്ല, മറിച്ച് എന്താ പറഞ്ഞത്? ഫജ്തനിബു, നിങ്ങൾ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കുക. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, ഒരു കാര്യം നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് അത് വർജിക്കുക. കാരണം എന്താണ്? ഈ ഉമ്മത്തിന് ആവശ്യമുള്ള ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയിട്ടില്ല. എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, ഈ ശരീഅത്ത്, അള്ളാഹുവിന്റെ ഈ മതം, അള്ളാഹു നമ്മളെ അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകിയത് വലിയ ഇസ്സത്താണ്. ഈ മതത്തിൽ ഏതൊക്കെ കാര്യം ഹറാമാക്കിയിട്ടുണ്ടോ അതൊന്നും ഈ ഉമ്മത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, പലിശ ഹറാമാക്കി. മുസ്ലിം ഉമ്മത്തിന് അത് ആവശ്യമില്ല. കാരണം എന്താ? മുസ്ലിമിന് സമ്പാദ്യം ഉണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വ്യഭിചാരം ഹറാമാക്കി. മനുഷ്യന്റെ മനസ്സ് എപ്പോഴും സ്ത്രീയോട് താല്പര്യമുള്ളതാണ്, ആണിന്റെ മനസ്സ് സ്ത്രീയോട് താല്പര്യമുള്ളതാണ്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല നിക്കാഹിൽ പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെ ഈ ഉമ്മത്തിന് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഹറാമാക്കിയ വിഷയങ്ങൾ ഈ ഉമ്മത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ്. ഈ ഉമ്മത്തിന് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയത്. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞിട്ടുള്ള പ്രവാചകൻ? നിങ്ങളുടെ കഴിവിന്റെ പരമാവധി, അല്ലെങ്കിൽ ഫജ്തനിബൂഹുമസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ നിങ്ങൾ ഞാൻ നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളെ വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇനി ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, ഒരു കാര്യം പ്രവാചകൻ വിലക്കി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കും, അത് എന്തുകൊണ്ടാണ് വിലക്കിയേ, എന്താണ് അതിന്റെ കാരണം? ഈ ചോദ്യം പലതരത്തിൽ ആൾക്കാർ ചോദിക്കും. ചിലപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കും, ദീന് പഠിക്കുന്ന, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇന്നത് ഹറാമാക്കിയത്? എന്തിനാണ് ആ ചോദ്യം? ആ ചോദ്യത്തിൽ ആ ഒരു കാരണം പറഞ്ഞാൽ ആ കാരണം വരുന്ന ബാക്കിയുള്ള വിഷയങ്ങൾ ഹറാമിനോട് ചേർത്തപ്പെടും. ഖിയാസ് എന്ന് പറയുന്ന ഒരു ബാബ് ഇൽമു പഠിക്കുന്ന ഏതൊരു ത്വാലിബിനും അറിയുന്ന കാര്യമാണ്. കാരണം ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ള് ഹറാമാക്കി, എന്തുകൊണ്ടാണ്? ചില ഹദീസുകളിൽ വന്നതുപോലെ അത് ലഹരി ഉണ്ടാക്കും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് കാരണം? ലഹരിയാണ്. അപ്പൊ ലഹരിയുള്ള ബാക്കി വസ്തുക്കൾ ഹറാമാണ്. എന്നിങ്ങനെ ചില വിഷയങ്ങൾ, ബാക്കിയുള്ള വിഷയങ്ങളുടെ ഹുക്കുമുകൾ മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾ ചോദിക്കും. വേറെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തിനാ അവർ ചോദിക്കുന്നത്? ചില ആൾക്കാർ പറയും, അത് എന്തായാലും ഇസ്ലാം ഹറാമാക്കിയത്, എന്തുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ ഹറാമാക്കുന്നത്? അവർ ചോദിക്കുന്നത് ഈ ഹറാമായ കാര്യങ്ങൾ അവരുടെ ബുദ്ധിയുമായിട്ട് അത്ര അങ്ങോട്ട് യോജിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, അത്തരത്തിലുള്ള ചോദ്യം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. കാരണം മുസ്ലിം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനം എന്താ? സമിഅ്നാ വഅത്തഅ്ന, കേൾക്കുക അനുസരിക്കുക. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ വിശദീകരണത്തിൽ നമ്മൾ പറയുന്നത് ഹുൽ ഇസ്തിസ്ലാം, പൂർണ്ണമായ കീഴ്വണക്കമാണ്. അള്ളാഹു എന്ത് പറഞ്ഞോ, പ്രവാചകൻ എന്ത് പറഞ്ഞോ, അതിന്റെ അപ്പുറം നമ്മൾക്ക് ഒരു വചനമില്ല. ഒമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദ അല്ലാഹു വറസൂലുഹു അംറ, ഒരു കാര്യം അള്ളാഹും റസൂലും വിധിച്ചാൽ, ഒമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിന ഒരു കാര്യം അള്ളാഹും റസൂലും വിധിച്ചാൽ അവിടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അത് ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറയാനുള്ള അവകാശം അള്ളാഹു മുഅ്മിനായ ആണിനോ പെണ്ണിനോ നൽകിയിട്ടില്ല. പറയപ്പെട്ടാൽ സ്വീകരിക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യത. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒരു കാര്യം ഇസ്ലാം വിലക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അത് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആവശ്യമില്ലാത്തതാണ്. ഒരു പക്ഷെ അതിന്റെ അകത്ത് ചില നന്മകളൊക്കെ ഉണ്ടാവും. ഇപ്പം കള്ളിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കള്ളിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു, കള്ളിന്റെ അകത്ത് ചില യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്. ജനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, ജനങ്ങൾ താങ്കളോട് കള്ളിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്, അവരോട് പറഞ്ഞു കൊടുക്കുക, അതിന്റെ അകത്ത് ചില നന്മകളുണ്ട്, പക്ഷെ അധികവും എന്താണ്? തിന്മകളാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉമ്മത്തിന് ആവശ്യമായ ഒരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടില്ല. ഈ ഉമ്മത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യർ എപ്പോഴും അറബി പഴഞ്ചൊല്ലുകളൊക്കെ പറയാറുള്ളത് പോലെ, അന്നാസു ഹരീസു ലിമാ മുനിഅ, അല്ലെങ്കിൽ അൽ ഇൻസാനു ഹരീസു ലിമാ മുനിഅ, മനുഷ്യൻ എപ്പോഴും അവനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടിയായിരിക്കും കൂടുതൽ താല്പര്യം. നമ്മുടെ ചില അധ്യാപകന്മാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ചില മദ്രസകളിൽ നിയമമുണ്ടാകും, വൈകുന്നേരം അസറിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പുറത്ത് മദ്രസയുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും വിദ്യാർത്ഥി ഉസ്താദിനോട് ചോദിച്ചിരിക്കണം. ചില മദ്രസകളിൽ അങ്ങനെ നിയമമുണ്ടാവും. അങ്ങനെയുള്ള മദ്രസകളിൽ ചില വിദ്യാർത്ഥികൾക്ക് ഭയങ്കര താല്പര്യമാണ് ഉസ്താദിനോട് ചോദിക്കാതെ പുറത്തേക്ക് പോകാൻ. വേറെ ചില മദ്രസകളിൽ എന്ത് നയമുണ്ടാകും? അസമേഷം പോകുന്ന സാഹചര്യത്തിൽ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള മദ്രസകളിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ആരും പുറത്തിറങ്ങില്ല. ഈ രണ്ട് മദ്രസ, ഈ രണ്ട് രൂപത്തിലുള്ള മദ്രസയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ രണ്ട് ഉലമാക്കൾ അല്ലെങ്കിൽ ആ പണ്ഡിതന്മാർ ഉസ്താദ്മാർ പറഞ്ഞു തന്ന കാര്യത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായതാണ്. ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അൽഹംദുലില്ല ഒരു കോളേജിൽ പഠിച്ചു എന്നുള്ളത് ബാംഗ്ലൂരാണ്. അൽഹംദുലില്ല ബാംഗ്ലൂരുള്ള പഠനത്തിൽ അവിടെ യാതൊരു കാരണവശാൽ അങ്ങനെയുള്ള നയമുണ്ടായിരുന്നില്ല. അസമേഷം പോകുമ്പോൾ നിർബന്ധമായും ചോദിക്കണം എന്ന നയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും പുറത്തിറങ്ങാറുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ശരീരം എപ്പോഴും നിരോധിക്കപ്പെട്ടതിനോട് താല്പര്യം കൂടുതലാണ്. അപ്പൊ എന്നിരുന്നാലും പ്രവാചകൻ നമ്മോട് പറയുന്നു, മാ നഹയ്തുകും അൻഹു ഫജ്തനിബു, നിങ്ങളോട് ഒരു കാര്യം ഞാൻ വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് വർജിക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമാ അമർതുകും ബിഹി ഫഅതു മിൻഹു മസ്തതഅതും, നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഅതു മിൻഹു മസ്തതഅതും, നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുക. നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുക. അള്ളാഹുവിന് എത്ര വലിയ നിഅമത്താ പ്രിയപ്പെട്ടവർ. അള്ളാഹുവിന്റെ കൽപ്പനകൾ എല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടില്ല, മറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങളുടെ കഴിവനുസരിച്ച്, നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഈ ഹദീസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഹദീസുകളിൽ നിന്നാണ് ഉസൂലിന്റെ പണ്ഡിതന്മാർ പറയുന്നത്, ലാ വാജിബ മഅൽ ഉദുർ, നമ്മൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ ശരീഅത്ത് നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല. ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല, ഒരു വ്യക്തിക്ക് ദിക്റെല്ലാം വേണ്ടി കഴിയുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ദിക്റ ചെല്ലാൽ വാജിബല്ല. ഞാൻ ഉദ്ദേശിച്ചത്, ഒരു കാര്യം നമ്മൾക്ക് ചെയ്യണമെങ്കിൽ, ഇസ്ലാം നമ്മോട് കൽപ്പിക്കണമെങ്കിൽ, ദിക്റ വാജിബല്ല, ഒരു കാര്യം നമ്മോട് ഇസ്ലാം കൽപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് അതിന് ഇസ്തിതാഅത്ത് വേണം. കഴിവില്ലാതെ ഒരു കാര്യവും ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നില്ല. അതാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ നമ്മൾക്ക് വ്യക്തമാകുന്നത്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ശരീരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി രോഗിയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സല്ലി ഖായിമ, താങ്കൾ നിന്നുകൊണ്ട് തന്നെ നമസ്കരിക്കുക. ഫഇൻ ലം തസ്തതിഅ, ഇനി താങ്കൾക്ക് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഫഖാഇദൻ, ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക. ഫഇൻ ലം തസ്തതിഅ, ഇനി അതിനും താങ്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഫഅല ജംബിൻ, ഒരു പാർശ്വത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. ആ ഹദീസിന്റെ ഒരു ഫായിദ പൂർണ്ണമാക്കുക എന്ന രീതിയിൽ സൂചിപ്പിക്കട്ടെ, സുനനു ദാറഖുത്തിനിൽ വേറെ റിവായത്ത് വന്നിട്ടുണ്ട്, ഫഅലൽ ജംബിൽ അയ്മൻ, വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ്? ഇസ്ലാമിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ നിഅമത്താണ്, ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന നിഅമത്താണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നത് പോലെ, മാ ജഅല അല്ലാഹു അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ്, ഈ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും വെച്ചിട്ടില്ല. لا يكلف الله نفسا الا وسعها, ഒരു ശരീരത്തിന് കഴിയുന്നതിന്റെ അപ്പുറം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീഅത്തിൽ ഒന്നിക്കൽ കൽപ്പനകളാണ് അല്ലെങ്കിൽ നിരോധനകളാണ്. കൽപ്പനകളാണെങ്കിൽ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. കൽപ്പനകളാണെങ്കിൽ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. നിരോധിക്കപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ കഴിവിന്റെ പരമാവധി എന്നൊരു കൈദ് അവിടെയില്ല, മറിച്ച് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്ന് രണ്ട് വിഷയങ്ങൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഇസ്സത്തായ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കൽപ്പനകളാണോ അധികം, അതല്ല നിരോധനകളാണോ, എന്തായിരിക്കും അധികം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അത് സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളാണ് നിരോധനങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികം. അള്ളാഹു നമ്മോട് കൽപ്പിച്ച വിഷയങ്ങളാണ് നിരോധിച്ച വിഷയങ്ങളെക്കാളും അധികം. അതുകൊണ്ടാണ് നമ്മൾക്ക് അധിക വിഷയവും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്നിട്ടുണ്ട്, ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അധിക വിഷയം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിരോധിക്കപ്പെട്ട വിഷയങ്ങൾ വളരെ കുറവാണ്. അതേപോലെ തന്നെ മറ്റൊരു ചർച്ചയാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനമായി നടക്കുന്നത്, നിരോധിക്കപ്പെട്ട വിഷയങ്ങൾ ഒഴിവാക്കലാണോ അതല്ല കൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾ ചെയ്യലാണോ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഉത്തമം? മനസ്സിലായോ ചോദ്യം? മനസ്സിലായോ? നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒഴിവാക്കി നിർത്തലാണോ അതല്ല അള്ളാഹു നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്യലാണോ കൂടുതൽ ഉത്തമം? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു നിരോധിക്കപ്പെട്ട വിഷയങ്ങൾ ഒഴിവാക്കലാണ് കൂടുതൽ ഉത്തമം. നിരോധിക്കപ്പെട്ട വിഷയങ്ങൾ ഒഴിവാക്കലാണ് കൂടുതൽ ഉത്തമം. അവരതിന്റെ ചില തെളിവുകൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ വർജിക്കുക. നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി വർജിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കലാണ് കൂടുതൽ ഉത്തമം. അതേപോലെ തന്നെ ഈ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു നിരോധിക്കപ്പെട്ട വിഷയങ്ങൾ ഒഴിവാക്കാനാണ് മനുഷ്യന് എപ്പോഴും പ്രയാസം. കാരണം നിരോധിക്കപ്പെട്ട വിഷയം നിങ്ങൾ നോക്കി, പലിശ, അതേപോലെ തന്നെ കള്ള്, അതേപോലെ തന്നെ വ്യഭിചാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ നഫ്സ് ആഗ്രഹിക്കുന്നതാണ്. മനുഷ്യന്റെ നഫ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആഗ്രഹത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചതാണെന്ന ബോധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമുള്ള വിഷയം എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വാക്ക് മനസ്സിലാക്കുക, ചില പണ്ഡിതന്മാരുടെ വീക്ഷണം അനുസരിച്ച് നിരോധിക്കപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമം. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കലാണ് ഏറ്റവും ഉത്തമം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കലാണ് ഏറ്റവും ഉത്തമം. അവരെന്താണ് അതിന് തെളിവ് പറയുന്നത്? ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് പോലെ അള്ളാഹു മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. അള്ളാഹു മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും അവിടെ സുജൂദ് ചെയ്തു. ഇബ്ലീസ് അവിടെ എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു. അത് കാരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഹപര ലോകം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. ഇഹപര ലോകം നഷ്ടപ്പെട്ട ആൾക്കാരുടെ വിഭാഗത്തിൽ അള്ളാഹു അവനെ ഒരുമിച്ച് കൂട്ടാനുള്ള കാരണം എന്താ? അള്ളാഹുവിന്റെ കൽപ്പന അവൻ ധിക്കരിച്ചു എന്ന കാരണത്താലാണ്. അതേപോലെ തന്നെ ആ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു നിരോധിക്കപ്പെട്ട കാര്യം ആദിനബി അലൈഹിസ്സലാം ചെയ്തു. അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്? ആ മരത്തിൽ നിന്ന് കായ്കൾ ഭക്ഷിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു ആദിനബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. ആദിനബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ആ ഒരു നിരോധനം വകവെക്കാതെ, അല്ലെങ്കിൽ ശരീരത്തിൽ പെട്ടെന്നുണ്ടായിപ്പോയ ഇബ്ലീസിന്റെ പ്രേരണ കാരണത്താൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കായ്കനികൾ ഭക്ഷിച്ചു, അല്ലേ? അള്ളാഹുവിന്റെ നിരോധനം അവിടെ പ്രവർത്തിച്ചു. ശേഷം ആദിനബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് തൗബ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മാപ്പ് നൽകി. നേരെ മറിച്ച് ഇബ്ലീസ് ആവട്ടെ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചതിന്റെ പേരിൽ കാലാകാലം വഴികെട്ട ആൾക്കാരുടെ വിഭാഗത്തിൽ ഉൾപ്പെടും, അല്ലെങ്കിൽ വഴികെട്ട ആൾക്കാരുടെ നേതാവാണ് ഇബ്ലീസ്. അപ്പോൾ ആദിനബി അലൈഹിസ്സലാം ചെയ്ത എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യം പ്രവർത്തിച്ചു. ഇബ്ലീസ് ചെയ്ത എന്താ? അള്ളാഹുവിന്റെ കൽപ്പന ഒഴിവാക്കി. അള്ളാഹു മാപ്പാക്കി നൽകിയത് ആർക്കാണ്? ആദിനബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ. അതേപോലെ തന്നെ ഈ വിഭാഗം പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഒരു വ്യക്തി തെറ്റുകൾ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ നമസ്കാരം അതേപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയാൽ അതാണ് കൂടുതൽ ഗൗരവം എന്ന് ഈ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. എന്നിരുന്നാലും ഇതിനാ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട്. തെറ്റുകൾ ഒഴിവാക്കലാണോ, അള്ളാഹു നിരോധിച്ച വിഷയങ്ങൾ ഒഴിവാക്കലാണോ, അതല്ല അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലാണോ കൂടുതൽ ഉത്തമം? ഇതിൽ രണ്ട് വാദം വാദത്തിന് വേണ്ടി സംസാരിച്ച് നിങ്ങളോട് തൃപ്തിപ്പെടുത്താൻ വിചാരിച്ചാൽ ഇൻഷാല്ലാ എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ എന്റെ കഴിവല്ല. രണ്ടിനും അത്രയും തെളിവുകളുണ്ട്, അത്രയും വാദങ്ങളുണ്ട്. തെറ്റുകൾ ഒഴിവാക്കലാണ് കൂടുതൽ ഉത്തമം എന്ന് നമ്മൾക്ക് വാദിക്കാൻ അത്രയും വിഷയങ്ങൾ ആ ഭാഗത്തുണ്ട്. അല്ലെങ്കിൽ നന്മകൾ ചെയ്യലാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാൻ, അത് സ്ഥാപിക്കാൻ അതിനാവശ്യമായ തെളിവുകൾ അവിടെയുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്താ? രണ്ട് കാര്യവും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അങ്ങനെ ഒരു സംസാരമുണ്ടെങ്കിലും ഈ രണ്ട് കാര്യവും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് വർജിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയും പരിശ്രമിക്കുക. അതാണ് ഒരു മുസ്ലിം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മുഅ്മിൻ എന്ന രീതിയിൽ ഒരു മുസ്ലിം സ്വീകരിക്കാൻ ഏറ്റവും നല്ല നിലപാട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമ്മൾക്ക് പറഞ്ഞിരുന്ന രണ്ട് വിഷയം മനസ്സിലായില്ലേ? ഒന്ന്, തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് വിലക്കിയ കാര്യങ്ങൾ, പ്രവാചകൻ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി വർജിക്കുക. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയും പ്രവാചകൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നമ അഹ്ലക മൻ കാന ഖബ്ലകും കസറത്തു മസായിലിഹിം فانما اهلك من كان قبلكم اللي يوجنങ്ങളെ فانما اهلك من كان قبلكم നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ജനങ്ങളെ നശിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ജനവിഭാഗങ്ങളെ നശിപ്പിച്ചത് എന്താണ്? കസറത്തു മസായിലിഹിം അവരുടെ അധികമായ ചോദ്യങ്ങളാണ്. വഖ്തിലാഫുഹും അല അംബിയാഇഹിം അവരുടെ പ്രവാചകന്മാർ പറഞ്ഞതിന്റെ അപ്പുറമുള്ള അവരുടെ ചില നിലപാടുകളാണ് അല്ലെങ്കിൽ പ്രവാചകന്മാരോടുള്ള അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൽപ്പനകളിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്, നിരോധനങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇത് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെയാണ് നമ്മൾ ഹദീസ് പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഒരു ഹദീസിന്റെ ആശയം പൂർണ്ണമായിട്ട് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളുടെ ബന്ധങ്ങൾ പരസ്പരം മനസ്സിലാകണമെങ്കിൽ ആ ഹദീസുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ റിവായത്തുകളും നമ്മൾ നോക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അലി ബിൻ അബ്ദുല്ലാഹിൽ മദീനി ഇമാം അഹ്മദ് ഒക്കെ പറയുന്നത് പോലെ, അൽബാബു ഇദാ ലം യുജ്മഅ തുറുഖുഹു ലം യതബയ്യൻ ഖതഉഹു, ഒരു ബാബിന്റെ ഒരു വിഷയത്തിന്റെ എല്ലാ മേഖലയും ആ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഹദീസുകൾ വന്നിട്ടില്ല എങ്കിൽ അതിലുള്ള തെറ്റെന്താണെന്ന് മനസ്സിലാവുകയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. അടുത്തുണ്ടായ ഒരു അനുഭവമാണ്, ഫോട്ടോയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റൂഹുള്ള ഫോട്ടോ എടുക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അള്ളാഹു അലം ഏറ്റവും പ്രബലമായ അഭിപ്രായം അത് ഹറാമ് തന്നെയാണെന്നാണ്. ഇപ്പൊ ഫോട്ടോയെ സംബന്ധിച്ച് ചില കുറച്ച് ദിവസം മുമ്പ് ഒരാളോട് സംസാരിക്കുമ്പോൾ തലയില്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സംസാരിക്കുന്ന ഏത് വ്യക്തിയോടാണോ, ഞാൻ സംസാരിക്കുന്ന വ്യക്തിയും ഫോട്ടോ ഹറാമാണെന്നുള്ള അഭിപ്രായമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് എന്നോട് കയർത്തുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ എന്നോട് എതിരായി സംസാരിച്ചു, തലയില്ലെങ്കിലും ഫോട്ടോ ഫോട്ടോ തന്നെയാണ്, ഹറാമാണ്, എടുക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ ഞാനത് പറഞ്ഞ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ചില ഹദീസുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്നമ സൂറത്തു അർറസു ഫൈദാ ദഹബ സൂറ, അല്ലെങ്കിൽ ചില റിവായത്തുകളിൽ ഫൈദാ ഖുതിഅ അർറസു ഫലാ സൂറ, ഫൈദാ ഖുതിഅ അർറസു ഫലാ സൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫോട്ടോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തലയാണ്. തലയില്ലെങ്കിൽ ഫോട്ടോ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു ഹദീസ് കാണാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോട്ടോ വിലക്കിയ ഹദീസുകൾ മാത്രം കണ്ടിട്ടൊരു വ്യക്തി അത് ഹറാമാണ്, പൂർണ്ണമായിട്ട് ഹറാമാണ്, തലയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറാമാണ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. അതാണ് നമ്മൾ പറയുന്നത്, ഒരു വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് തെറ്റുകളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞത്? സഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഖുതുബ നടത്തി. ഫഖാല, പ്രവാചകൻ പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കും അൽ ഹജ്ജ് ഫഹജ്ജു, ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഹജ്ജ് ഫർളാക്കിയിരിക്കുന്നു, നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഫഖാല റജുലുൻ, അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, ഒരു വ്യക്തി സദസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നിട്ട് ചോദിച്ചു, ചില റിവായത്തുകളിൽ കാണാം ആ വ്യക്തി അഖറ ബിൻ ഹാബിസ് ആണ്, ഹാഫിദ് ബിൻ ഹജർ ഫതഹുൽ ബാരിയിൽ സൂചിപ്പിച്ചതുപോലെ അഖറ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു എന്നിട്ട് ചോദിച്ചു, അകുല്ലു ആമിൻ യാ റസൂലല്ലാഹ്, ഹജ്ജ് വാജിബാണെന്ന് പറഞ്ഞപ്പോൾ ആ സഹാബി ചോദിച്ചു, എല്ലാ വർഷവും വാജിബാണോ? ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ഹത്ത ഖാലഹ സലാസൻ, മൂന്ന് തവണ സഹാബി ചോദ്യം ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, ഞാനെങ്ങാനും നിന്റെ ചോദ്യത്തിന് മകരമായിട്ട് അതേ എന്ന് പറയുകയാണെങ്കിൽ ഹജ്ജ് വാജിബായി, വലമസ്തതഅതും, അങ്ങനെ എല്ലാ വർഷവും ഹജ്ജ് വാജിബാക്കിയാൽ നിങ്ങളെ കൊണ്ടൊരിക്കലും അങ്ങനെ ഹജ്ജ് ചെയ്യാൻ സാധ്യമല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താണോ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ആ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക, എന്താണ് ഞാൻ നിങ്ങളോട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുക, കാരണം നിങ്ങളുടെ മുൻഗാമികളായ ചില ജനങ്ങൾ വഴിവെക്കാനുള്ള കാരണം അവരുടെ പ്രവാചകന്മാരോടുള്ള അഭിപ്രായ വ്യത്യാസവും അവരുടെ അധികമായ ചോദ്യവുമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹജ്ജിന്റെ സാഹചര്യവുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുക്മം വിശദീകരിക്കുമ്പോൾ ആ സ്വഹാബി ചോദിച്ചു, എല്ലാ വർഷവും ചെയ്യണോ? അവിടെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഉത്തരം ആ സ്വഹാബിക്ക് നൽകിയത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം? ഒരു കാര്യം കേട്ടാൽ, പ്രവാചകൻ നിരോധിച്ചു എന്ന് കേട്ടാൽ അത് സ്ഥിരപ്പെട്ടതായി അറിഞ്ഞാൽ ജീവിതത്തിൽ ഒഴിവാക്കുക. ഒരു കാര്യം പ്രവാചകൻ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചാൽ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക, ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതല്ലാതെ പല ആൾക്കാരും ചെയ്യുന്നത് പോലെ ധാരാളം ചോദ്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഹലാലായി കിട്ടാൻ വേണ്ടി വഴിയുണ്ടോ എന്നുള്ള ചില സംസാരങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. അതൊരിക്കലും ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമിന് ചേർന്നതല്ല. അതുകൊണ്ട് ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന മേഖല ഏതാണ്? കച്ചവടവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും കച്ചവടത്തിൽ ഹറാമായ ചില മേഖലകൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. അവരോട് അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് അനുവദനീയാണെന്ന് പറഞ്ഞ ഒരു പണ്ഡിതനും ഇല്ല എന്നിങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കും. പ്രിയപ്പെട്ടവരെ, അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ തെളിവാക്കാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് നമ്മൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? ആ വിഷയത്തിലുള്ള ഹക്ക് എന്താണ്? ഹക്ക് മനസ്സിലായാൽ അത് മുറുകെ പിടിക്കുക. ഉമർ ബിൻ ഖത്താബിനെയും ചില സഹാബത്തിനെയും സംബന്ധിച്ച് റിവായത്തുകളിലും ആസാറുകളിലും വന്നതുപോലെ, കാനു വഖാഫീന ഇൻദ കിതാബില്ല, അള്ളാഹുവിന്റെ കലാം വന്നാൽ, പ്രവാചകന്റെ വചനം വന്നാൽ അതിന്റെ അപ്പുറം അവർക്കൊരു വചനമില്ല. അങ്ങനെ ആവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു നമ്മോട് കൽപ്പിച്ച എന്ന വിഷയങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കുവാനും, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞു എന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷറുമുണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അള്ളാഹ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ എന്നോട് പറയുന്നത് പോലെ ഇൻഷാ അള്ളാഹ് നിങ്ങൾ എന്നോട് നല്ലൊരു രീതിയിൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങൾ പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ഇൻഷാ അള്ളാഹ് അത് ഞാൻ പറയും. അതല്ല എങ്കിൽ ബാക്കിയുള്ള സഹാബത്തിനെ സംബന്ധിച്ച് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അടുത്ത ഹദീസിൽ വളരെ ചുരുക്കമായി നമ്മൾക്ക് പറയാം. കാരണം അടുത്ത ഹദീസും അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അലീം അൻ യുവഫഖന അജ്മഈൻ ലിമാ യുഹിബ്ബുഹു വയർദാ മിൻ സദീദിൽ അഖ്വാലി വസാലിഹിൽ അഅ്മാൽ വഅൻ യുസ്ലിഹ ലനا ഷഅ്നന കുല്ലഹ വഅൻ യഹ്ദിയന ഇലൈഹി സിറാത്തൻ മുസ്തഖീമ വയഗ്ഫിറ ലനا ദുനൂബന കുല്ലഹ. اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه وسلم. سبحان الله وبحمده, سبحانك اللهم وبحمدك, أشهد أن لا إله إلا أنت, أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.